തന്നിൽ ആശ്രയിക്കുന്നവരെ സഹായിക്കുന്ന കരുണയുള്ളവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, ഇടയനായ യഹോവ, ജഹോവ റോഹി, ദ ലോർഡ് അവർ ഷെപ്പേർഡ്. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായി സഭാംഗങ്ങൾക്ക് ഒരു സന്ധ്യാസമയം ഒരുക്കിയിരുന്ന ഒരു സഭയിൽ കുട്ടികളും മുതിർന്നവരും പല പരിപാടികളും അവതരിപ്പിച്ചു. യോഗം അവസാനിക്കാറായപ്പോൾ ഒരു ഗായക സംഘാംഗം മുൻപോട്ട് വന്ന് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന സങ്കീർത്തനം സംഗീതാത്മകമായി അവതരിപ്പിച്ചു. കേൾവിക്കാർ കരഘോഷം മുഴക്കി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അല്പസമയത്തിന് ശേഷം തനിക്കും സ്വല്പം സമയം തരണമെന്ന അപേക്ഷയുമായി ഒരു പിതാവ് മുമ്പോട്ട് വന്നു. അനുവാദം ലഭിച്ച അദ്ദേഹം സ്റ്റേജിൽ കയറി വ്യക്തവും സ്ഫുടവുമായ ശബ്ദത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ ഇടയ സാന്നിധ്യം അനുഭവിക്കുന്ന ആവേശത്തിലായിരുന്നു അദ്ദേഹം. കേൾവിക്കാരും ഇടയ സാമീപ്യം അറിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് പലരും കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടത്. ഈ വ്യക്തികൾ പിതാവിൻ്റെ സങ്കീർത്തനം അവസാനിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. യുവാവായ ആ ഗായക സംഘാംഗം സങ്കീർത്തനത്തിൻ്റെ സംഗീതമാണ് കണ്ടതെങ്കിൽ വയോധികനായ പിതാവ് തൻ്റെ ഇടയനെയാണ് കണ്ടത്. ആ സാമീപ്യം, ഇടയൻ്റെ സാമീപ്യം അറിഞ്ഞ അദ്ദേഹത്തിന് ആ സാന്നിധ്യം നൽകിയ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു ഈ പ്രായം വരെ എന്ന് ആ ഭാഗത്തു നിന്ന് നമുക്കൊന്ന് നോക്കാം. കൂടെ ഇരിക്കുന്ന ഇടയൻ, അല്ലെങ്കിൽ സാന്നിധ്യം നൽകുന്ന ഇടയൻ, സ്വസ്ഥത നൽകി അനുഗ്രഹിക്കും, സന്തോഷം നൽകി അനുഗ്രഹിക്കും. മൂന്നാമതായി, മറയ്ക്കുന്ന സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. 4, പുനർജീവനം നൽകുന്ന സാന്നിധ്യമാണ് ഈ ഇടയൻ്റേത്. പ്രകാശം നൽകുന്ന സാന്നിധ്യമാണ് ഇടയൻ നമുക്ക് തരുന്നത്. 6-ാമതായി, യഥാസ്ഥാനപ്പെടുത്തുന്ന സാന്നിധ്യം. അവസാനമായി, രക്ഷിക്കുന്ന സാന്നിധ്യം. കൂടെയുള്ള ഈ ഇടയൻ്റെ കയ്യിൽ വടിയും കോലും കരുതിയിട്ടുണ്ട്. വടിയും കോലും സംരക്ഷണത്തിൻ്റെ, വിടുതലിൻ്റെ ചിഹ്നങ്ങളാണ് ഒരാടിന്. ഇവ എപ്രകാരമാണോ അതുപോലെയാണ് ഒരു വിശ്വാസിക്ക് ദൈവവചനം. സംരക്ഷണത്തിൻ്റെയും വിടുതലിൻ്റെയും അടയാളമായ വടിയും കോലും ഒരാടിനെങ്ങനെയാണോ അപ്രകാരം തന്നെയാണ് ദൈവവചനം ഒരു വിശ്വാസിക്കും. ഈ വയോധികനായ പിതാവ് തൻ്റെ ഇടയൻ നൽകിയ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ചു. ഇതുപോലെ നാം അറിയുന്ന ഈ വലിയ ഇടയനെ നാം എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഈ ഇടയനെ ദൈവവചനത്തിൽ 3 സ്ഥാനങ്ങളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 1-ാമതായി, അവൻ നല്ല ഇടയനാകുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു. അതായത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ തനിക്കുള്ള സകല ആടുകളെയും കുറിച്ച് പൂർണ്ണമായി അറിയുന്നവനാണ്. അതുപോലെ തന്നെ ആടുകളും യജമാനനെ അറിയുന്നു. കാരണം, നല്ല ഇടയനായ യജമാനൻ സമൃദ്ധമായ ജീവനും സംരക്ഷണവും അവയ്ക്ക് നൽകുന്നു. നല്ല ഇടയൻ നൽകുന്ന ജീവൻ 5 വിധത്തിൽ നമുക്ക് പ്രാപിക്കാവുന്നതാണ്. നല്ല ഇടയൻ നൽകുന്ന ജീവിതം അഞ്ചു വിധത്തിൽ നാം പ്രാപിക്കേണ്ടതാണ്. ഒന്നാമതായി, അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ലഭ്യമാണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 വാക്യത്തിൽ പറയുന്നു. രണ്ടാമതായി, പുത്രനെ അനുസരിക്കുന്നവന് ജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ ദൈവക്രോധം ഉണ്ടാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:36 വാക്യത്തിൽ കാണാം. മൂന്നാമതായി, ഉള്ളിൽ ദൈവസ്നേഹം ഇല്ലാത്തവർ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ വരുവാൻ മനസ്സ് കാണിക്കുന്നില്ല. ഉള്ളിൽ ദൈവസ്നേഹം ഇല്ലാത്തവർ എന്ന് യോഹന്നാൻ 5:40-42 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. നാലാമതായി, നല്ല ഇടയൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് അറിഞ്ഞും വിശ്വസിച്ചും ജീവിക്കുന്നവർക്ക് ആവശ്യമായ നിത്യജീവന്റെ വചനം അവനിൽ നിന്ന് തന്നെ പ്രാപ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:68-69 വാക്യങ്ങൾ. അഞ്ചാമതായി, നല്ല ഇടയൻ ആടുകളുടെ വാതിലാകുന്നു. ആടുകൾ ഇടയന്റെ ശബ്ദം അറിഞ്ഞ് ഇടയനെ അനുഗമിക്കുന്നു. ഇടയൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവർ ഒരിക്കലും നശിച്ചു പോകുന്നുമില്ല. യോഹന്നാൻ 10:27-28. നല്ല ഇടയൻ നൽകുന്ന ജീവൻ പ്രാപ്യമാക്കുവാൻ അഞ്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ അഞ്ച് കാര്യങ്ങൾ ഒന്നുകൂടെ ചുരുക്കി ഓർമ്മിപ്പിക്കുകയാണ്. 1, ഇടയനിൽ വിശ്വസിക്കണം. 2, അനുസരിക്കണം. 3, ദൈവസ്നേഹത്താൽ ഉള്ളം നിറയണം. 4, ദൈവപുത്രനെ അറിയണം, വിശ്വസിക്കണം. 5, ഇടയന്റെ ശബ്ദം കേട്ട് അനുഗമിക്കണം. ഇങ്ങനെയാണെങ്കിൽ നിത്യജീവൻ നമുക്ക് പ്രാപ്യമാണ്. യഥാർത്ഥ ഇടയനല്ലാത്തവനുണ്ട്. അവൻ എങ്ങനെയാ അവനെ നാം തിരിച്ചറിയേണ്ടുന്നത്? ചെന്നായി വരുമ്പോൾ ആടുകളെ വിട്ടിട്ട് ഈ യഥാർത്ഥ ഇടയനല്ലാത്തവൻ ഓടിപ്പോ, അപ്പോഴാണ് നാം മനസ്സിലാക്കുന്ന അവൻ യഥാർത്ഥ ഇടയനല്ല എന്ന്. എന്നാൽ നാം അനുഗമിക്കുന്ന നല്ല ഇടയൻ തൻ്റെ ആടുകളെ ഏത് കഷ്ടതയിലും ഏത് പ്രതികൂലത്തിലും കൈവിടാതെ കൂടെ നിൽക്കുന്നവനാണ്. യെശയ്യാപ്രവചനം 40:11 വാക്യം ഒന്ന് നോക്കിയാൽ, ഒരിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്! എത്ര മനോഹരമായ വാക്യമാ! കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്! ഈ ഇടയനാണ് നമ്മുടെ നല്ല ഇടയൻ. ഈ ഇടയനെ നമുക്ക് സ്തുതിക്കാം. ആ ഇടയൻ നമ്മെ കരുതുമെന്ന് പരിപൂർണമായി വിശ്വസിക്കാം. ഇന്ന് ഇടയന്മാരെന്ന് സ്വയം പറയുന്നവരുണ്ട്. ഈ ഇടയന്മാർ സ്വയം ഇടയന്മാരാണെന്ന് പറയുന്നവർ ആരും ആടുകളെ അറിയുന്നവരല്ല. അവർ ആടുകളെ സംരക്ഷിക്കുകയും ചെയ്യത്തില്ല. ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ചെയ്യാതെ അവയോട് ക്രൂരമായി പെരുമാറുന്നു. യഥാർത്ഥ ഇടയനെ കാണാതെ കൂട്ടം തെറ്റി പലതും അലഞ്ഞു നടക്കുക. ഇന്നത്തെ പല ഇടയന്മാരും സഭയെ ഭരിക്കുന്നവരാണ്. അവർക്ക് ഭരിക്കാനാണ് താല്പര്യം. എന്നാൽ സഭയെ അഥവാ ഇടവകയെ ഭരിക്കാതെ ഇടയനും ആടും എന്ന സുദൃഢമായ ബന്ധം നിലനിർത്തിയെങ്കിൽ മാത്രമേ ഒരു നല്ല ഇടയൻ ആകുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി, ദൈവവചനത്തിൽ ഇടയനെ ചിത്രീകരിച്ചിരിക്കുന്നത് വലിയ ഇടയൻ. എബ്രായർ 13:20, നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയെന്ന് കാണാം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ നമ്മുടെ കർത്താവ് എന്തിനാണ് ഇവനെ മടക്കി വരുത്തിയത്? അഥവാ എന്തിനാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്? ഒന്നാമതായി, താൻ ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തുവാൻ. അനേക മഹാന്മാർ മരിച്ച് അടക്കി ആ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുക ഇന്നും. എന്നാൽ നമ്മുടെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായി, അവൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. രണ്ടാമതായി, തൻ്റെ ജനത്തിന് പാപമോചനവും മാനസാന്തരവും നൽകുവാനാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. മൂന്നാമതായി, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിലെത്തിക്കുവാൻ അവൻ ഉയർത്തെഴുന്നേറ്റു. നാലാമതായി, പാപ മരണത്തെ നീക്കുവാൻ. അഞ്ചാമതായി, നമ്മെ ആദ്യ ഫലമാക്കുവാനായി അവൻ ഉയർത്തെഴുന്നേറ്റു. മൂന്നാമതായി, ശ്രേഷ്ഠ ഇടയനായി അവനെ ചിത്രീകരിച്ചിരിക്കുന്നു. 1 പത്രോസ് 5:4. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എന്തുകൊണ്ടാണ് അവനെ ശ്രേഷ്ഠ ഇടയൻ എന്ന് വിളിച്ചത്? ഒന്നാമതായി, അവൻ്റെ നാമം ശ്രേഷ്ഠമാണ്. കൂടാതെ ജനനം, ഉപദേശം, അത്ഭുതങ്ങൾ, മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, ഇവയെല്ലാം ശ്രേഷ്ഠമായവയത്രേ. രണ്ടാമതായി, അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു എന്ന് യെശയ്യാപ്രവചനം 28:29 വാക്യത്തിൽ കാണാം. മൂന്നാമതായി, യഹോവ ശക്തിയിൽ അത്യുന്നതനാണ്. ന്യായവും നീതിയും ഭംഗം വരുത്താതെ ചെയ്യുന്നവനുമാണെന്ന് യോബിൻ്റെ പുസ്തകത്തിൽ കാണാം. അതായത്, ശ്രേഷ്ഠത എന്ന പദം ദൈവികമാണ്. അപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുന്ന നാം കൂരിരുൾ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ ഒരനർത്ഥവും നാം ഭയപ്പെടാതെ സാന്നിധ്യം തന്ന് അനുഗ്രഹിക്കുന്ന യഹോവയെ 3 വിധത്തിൽ ദൈവവചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന നാം കണ്ടു. നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. കർത്താവ് മേഘപ്രത്യക്ഷതയിൽ നമ്മെ ചേർക്കുവാൻ ഇനിയും വരുമ്പോൾ വിശുദ്ധന്മാർ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. എടുക്കപ്പെടുന്ന ഭാഗ്യവാന്മാരോടൊപ്പം നാമും കാണുമോ? അതിനായി നാം എന്ത് ചെയ്യണം? പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് നന്മയാലും കരുണയാലും ഞങ്ങളെ നടത്തിയ ഇടയനായ കർത്താവേ, കൂരിരുൾ താഴ്വരയിലെ ഏകാന്തത ഞങ്ങൾ അറിയാതിരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം തന്ന് നല്ല ഇടയനായി അങ്ങ് ഞങ്ങളുടെ കൂടെ വസിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ വചനമാകുന്ന പുൽപ്പുറത്തിൽ ഞങ്ങളെ കിടത്തി ഭക്ഷണം, ആത്മീയ ഭക്ഷണം തന്ന് ഞങ്ങളെ നിറച്ചതിനായും സ്തോത്രം. ഇടയനായി തുടർന്നും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കാണണമേ. ശ്രേഷ്ഠ ഇടയനായി അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ തേജസിൻ്റെ വാടാത്ത കിരീടം പ്രാപിപ്പാൻ യജമാനെ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇടയൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.